الحمد لله الحمد لله الذي هدانا بالكتاب الكريم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون صدق الله أيها الناس اتقوا الله الله من ذلك വിധികളെയും വിലക്കുകളെയും സൂക്ഷ്മതയോടെ പാലിക്കണമെന്ന് ആദ്യമായി മുസീബത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വളരെ ഗുരുതരമായ പ്രതിസന്ധികളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഈ സന്ദർഭത്തിൽ രണ്ട് കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ രക്ഷയെ നാം പ്രത്യേകമായും തേടേണ്ടതുണ്ട്. ആ രണ്ട് കാര്യങ്ങളെ തമ്മിൽ പൊരുത്തപ്പെടുത്തിക്കൊണ്ടുള്ള ചില ചിന്തകളും നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാണ്. രണ്ട് വലിയ ദുരന്തങ്ങൾ തന്നെയാണ്. എല്ലാ ദുരന്തങ്ങളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ അവൻ കാത്തു രക്ഷിക്കുകയും എല്ലാത്തിനെയും അതിജീവിക്കുവാനുള്ള ശേഷി നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രതിസന്ധി, അത് ശരിക്കും നാം എന്ന് മാത്രമല്ല ഈ ലോകം തന്നെ അഭിമുഖീകരിക്കുന്ന രണ്ട് മഹാവിപത്തുകളാണ്. അതിലൊന്ന് നമ്മള് പ്രത്യേകിച്ച് പറയാതെ തന്നെ മനസ്സിലാവും, നോവൽ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഇന്നലെ WHO അത് ഒരു പാൻഡമിക് ആണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്തർദേശീയ തലത്തിൽ വ്യാപിച്ചിരിക്കുന്ന ഒരു മഹാമാരി, ഒരു കൊടും വിപത്ത് എന്ന നിലയിൽ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തും നമ്മുടെ തൊട്ടയൽ പ്രദേശങ്ങളിലും പോലും ഇതിന്റെ പിടുത്തം ഏതാണ്ട് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളെത്തി നിൽക്കുന്നത്. രണ്ടാമത്തത് നമ്മളവിടെ പറഞ്ഞുകൊണ്ട് വരുന്ന വിഷയം തന്നെയാണ്. അതായത് വംശീയതയുടെ വ്യാപനവും ദുരന്തികാരവും, ഇത് രണ്ടും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, ബന്ധപ്പെടുത്തി കാണേണ്ടതുണ്ട്. കാരണം നമ്മൾ അഭിമുഖീകരിക്കുന്ന ദുരന്തങ്ങൾ അതിന്റെ ശരിയായ രൂപത്തിൽ തന്നെ മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് ആഖ്യാനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം എന്ന് വിചാരിക്കുന്നു. ഷുസെ സരബാഗോ എന്നൊരു പോർച്ചുഗീസ് എഴുത്തുകാരൻ അദ്ദേഹം ഒരു നോബൽ ലോറേറ്റ് ആണ്. അദ്ദേഹത്തിന്റെ വളരെ വിഖ്യാതമായ നോവലാണ് ബ്ലൈൻഡ്നസ്, അന്ധത. ഒരു ട്രാഫിക് സിഗ്നൽ പോയിന്റിൽ നിന്നാണ് അതിന്റെ കഥ ആരംഭിക്കുന്നത്. ട്രാഫിക് സിഗ്നൽ പോയിന്റിൽ ആളുകൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പച്ചയും മഞ്ഞയും ചുവപ്പും ഒക്കെ തിരിച്ചറിഞ്ഞേ പറ്റും. അപ്പോൾ ആ സമയത്താണ് പെട്ടെന്ന് ഒരു വണ്ടി നിശ്ചലമായി പോകും. ഒരു നല്ല തിരക്കുള്ള സമയത്ത് ഒരു ട്രാഫിക് സിഗ്നൽ പോയിന്റിൽ ഒരു വണ്ടി നിശ്ചലമായാൽ പിന്നെന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. അതേ തുടർന്ന് വാഹനങ്ങളൊക്കെ നിശ്ചലമായി, വമ്പിച്ചൊരു ഗതാഗത കുഴുക്ക് അവിടെ രൂപപ്പെട്ടു. പക്ഷെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് വളരെ പെട്ടെന്ന് ഈ ഡ്രൈവറുടെ കാഴ്ച നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് അത് തുടങ്ങിയത്. ഇയാൾക്ക് ഒന്നും കാണുന്നില്ല. അങ്ങനെ ആകെ പ്രശ്നമായി. അവസാനം ഈ ഡ്രൈവറെ നല്ലവനായൊരു മനുഷ്യൻ, അങ്ങനെയാണ് അയാൾ ചിന്തിച്ചത്, നല്ലവനായൊരു മനുഷ്യൻ ഇയാളുടെ വീട്ടിൽ കൊണ്ടുചെന്ന് വിട്ടു. അവിടുന്ന് പിന്നെ ഡോക്ടറുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി നോക്കുമ്പോഴാണ് വണ്ടിയുടെ താക്കോല് കാണുന്നില്ല. അപ്പോഴാണ് ഈ നല്ലവനായ മനുഷ്യന്റെ യാഥാർത്ഥ്യം അയാൾക്ക് ശരിക്കും മനസ്സിലായത്. അയാൾ വണ്ടിയായിട്ടാണ് കടന്നുകളഞ്ഞത്. അത് വേറൊരു കാര്യമാണ്. ഇനി ഈ കഥയിങ്ങനെ പോകുന്നതിനിടയിലൂടെ മനുഷ്യന്റെ ഇത്തരത്തിലുള്ള നന്മയും തിന്മയും ഒക്കെ ഇതിൽ കലർന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പോഴേതായാലും ഇയാളെ ഡോക്ടറുടെ അടുത്ത് പോയി. പക്ഷെ പിറ്റേന്ന് നോക്കുമ്പോൾ ഡോക്ടറുടെ കണ്ണും കാണുന്നില്ല. പിന്നെ നോക്കുമ്പോഴിത് ഒരു എപ്പിഡമിക്കായിട്ട്, ഒരു പകർച്ചവ്യാധിയായിട്ട് അവിടെ അങ്ങനെ വ്യാപിക്കാം. വൈറ്റ് സിക്നസ് എന്നാണ് ആ രോഗത്തിന് നോവലിസ്റ്റ് കുറിക്കുന്ന പേര്. വെളുത്ത അന്ധത എന്ന് വേണം പറയാം, അല്ലെങ്കിൽ വെളുത്ത രോഗം. ഇതങ്ങനെ വ്യാപിച്ചതോടുകൂടി സർക്കാരൊക്കെ ഉണർന്ന് ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നു. അങ്ങനെ അധികാരികൾ രോഗം ബാധിച്ചവരെയൊക്കെ ക്വാറന്റൈൻ ചെയ്തു. പക്ഷെ അധികം താമസിയാതെ അതൊരു കോൺസെൻട്രേഷൻ ക്യാമ്പായിട്ട് മാറി. വമ്പിച്ച പീഡനങ്ങളും മറ്റുമൊക്കെയുള്ള ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് തന്നെ. പലപ്പോഴും മാത്രമേ ഭക്ഷണം വരുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ ആയിട്ട് അപകടനയുടേതായ അവസ്ഥയിൽ കണ്ണു കാണാത്തവർ, രോഗം ബാധിച്ചവർ മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷെ രോഗം ബാധിച്ചതല്ലാത്ത ഒരാൾ അവിടെ ഉണ്ടായിരുന്നു, അത് ഡോക്ടറുടെ ഭാര്യയാണ്. അവർക്ക് ഈ രോഗം വന്നിരുന്നില്ല. പക്ഷെ അവര് കണ്ണു കാണാത്തതായിട്ട് അഭിനയിച്ചിട്ട് ഈ ക്യാമ്പിൽ കയറിക്കൂടിയതാണ്. കാരണം പ്രത്യേകിച്ച് ഡോക്ടറെ പരിചരിക്കണം, പിന്നെ ഈ ആളുകളെ മുഴുവൻ, പിന്നെ അവര് ഇവരുടെ ഒക്കെ ഒരു സഹായിയായിട്ട് മാറുന്നു. അതിനിടയിൽ അവിടെ പ്രത്യക്ഷപ്പെടുന്ന ഒരാൾ, അയാൾ ഈ കഥയിലൊരു വില്ലനാണ്. അയാളുടെ കയ്യിലൊരു തോക്കുണ്ട്. ഈ തോക്ക് വെച്ചിട്ട് ഈ ക്യാമ്പിന്റെ മൊത്തം അധികാരം അയാൾ അങ്ങോട്ട് പിടിച്ചെടുക്കും. ആകെ കൂടി അരാജകത്വപരമായിട്ടുള്ള, കയോട്ടിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം രൂപപ്പെട്ടപ്പോൾ ഒരു തോക്ക് വെച്ചിട്ട് ഇയാൾ ഈ അധികാരം കയ്യിലെടുക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ രോഗബാധയും അധികാരവും തമ്മിലുള്ള ഒരു ബന്ധം. അതുമാത്രമല്ല, കാര്യത്തിലേക്ക് നമുക്ക് പോകാം. ഇയാൾ അവിടെ വലിയ അധികാരിയായി മാറി. പിന്നെ ഇയാളെ സന്തോഷിപ്പിച്ചെങ്കിൽ മാത്രമേ വല്ലപ്പോഴും ഭക്ഷണം കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥ വന്നു. ഇയാൾ സ്ത്രീകളെയൊക്കെ ലൈംഗികമായി പീഡിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ അവസാനം ഇയാൾക്കെതിരായിട്ട്, അധികാരത്തിനെതിരായിട്ട് അവിടെ ഒരു കലാപം രൂപപ്പെടുന്നു. വലിയൊരു നോവലാണ്, വളരെ ബൃഹത്തായിട്ടുള്ള പുസ്തകമാണ്. അയാൾക്കെതിരായിട്ട് ഒരു കലാപം രൂപപ്പെടുന്നു. ആ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നത് കണ്ണു കാണുന്ന ഈ ഡോക്ടറുടെ ഭാര്യ തന്നെയാണ്. അവസാനം ഇയാളെ കൊല്ലുന്നു. അതിനുശേഷമുണ്ടായ ബഹളത്തിൽ ഈ സ്ത്രീ കുറെ ആളുകളെ കൂട്ടിയിട്ട് രക്ഷപ്പെടുന്നു. ആ ക്യാമ്പിന് തീപിടിക്കുന്നു. കുറെ പേര് അതിനകത്ത് വന്ന് മരിക്കുകയും ചെയ്തു. പക്ഷെ രക്ഷപ്പെട്ട ആളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഡോക്ടറുടെ നേതൃത്വത്തിൽ അതൊരു പുതിയ കുടുംബമായി മാറി പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യാം എന്ന് ഉറപ്പ് കൊടുത്തിട്ട്, പ്രതിജ്ഞ ചെയ്തിട്ട് അവർ പിരിഞ്ഞുപോയി. പിറ്റേന്ന് ഓരോരുത്തരോരോരുത്തർക്കായിട്ട് കണ്ണിന്റെ കാഴ്ച തിരിച്ചിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു കലാപത്തിന് ശേഷം അവരൊരുമിച്ച് കൂടി, എന്നിട്ട് പരസ്പരം താങ്ങും തണലുമായി ജീവിച്ചുകൊള്ളാം, ഒരു പുതിയ കുടുംബമായിട്ട് നമ്മൾ മാറും ഇന്നു മുതൽക്ക്. ആ ഒരു തീരുമാനമെടുത്തതോടുകൂടി പിറ്റേന്ന് കാഴ്ച തിരിച്ചു. അത് വമ്പിച്ച രാഷ്ട്രീയ സാമൂഹിക മാനമുള്ള ഒരാഖ്യാനമാണ് എന്ന് ഇത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് കണ്ണാണ്, കണ്ണ് എന്ന് പറഞ്ഞാൽ സാമൂഹികമായ ഉള്ളടക്കമുള്ള ഒരവയവം കൂടിയാണ്, അതിന്റെ ഒരു പ്രതീകം കൂടിയാണ്. അവിടെ ആ അർത്ഥത്തിലുള്ള ഒരു കഥ ബ്ലൈൻഡ്നസ്, അതവിടെ മാറ്റിവെക്ക. വേറൊരു കഥ ഫിലിപ്പീൻസിലെ ലാവ്ഡിയാസ് എന്നയാളുടെ കഥയാണ്, അയാളുടെ സൃഷ്ടിയാണ് ദി ഹാൾട്ട്. അത് വരാൻ പോകുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്. 2031 ഒരു വോൾക്കാനിക് എറപ്ഷൻ, സിലിബസ്
സമുദ്രത്തിലേക്ക്. അതോടുകൂടി സൗത്ത് ഈസ്റ്റ് ഏഷ്യ മുഴുവൻ ഇരുട്ടിലേക്ക്. അങ്ങനെ ആ ഇരുട്ടും അതേ തുടർന്നുണ്ടാകുന്ന കുഴപ്പങ്ങൾ, അതും കഴിഞ്ഞ് 2034 മനിലയിലാണ് ഈ കഥ നടക്കുന്നത്. ആളുകൾക്ക് മുഴുവൻ ഭ്രാന്താണ്. എന്ന് മാത്രവുമല്ല, അവിടെയുള്ള നഗരങ്ങൾ മുഴുവൻ തകർന്നു പോയിരിക്കുന്നു, ഡിവാസ്റ്റേറ്റ് ആയി പോയിരിക്കുന്നു. ആളുകൾക്കിടയിൽ ഈ പറഞ്ഞതുപോലെ ഒരു എപ്പിഡമിക്, ഡാർക്ക് കില്ലർ എന്നാണ് അതിനെ ആഖ്യാനകാരൻ വിളിക്കുന്നത്, ഡാർക്ക് കില്ലർ. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർവത്ര കയോട്ടിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം. ആ സന്ദർഭത്തിലാണ് അവിടെയും ഒരു അധികാരശക്തി പ്രത്യക്ഷപ്പെടുന്നത്. അയാൾ പ്രസിഡന്റാണ്. അയാളുടെ കീഴിൽ ഒരു ഏകാധിപത്യത്തിന് കീഴിൽ ഇവരെല്ലാവരും അമർന്നതോടുകൂടി പിന്നെ ആ രാജ്യം എന്തായിത്തീർന്നു എന്ന് ലാവ്ഡിയാസ് പറയുന്നു. അതിന് കൊടുക്കുന്ന വിശേഷണം നാഷൻ ഓഫ് ഫോർഗെറ്റിംഗ്, മറന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് മാറിയതല്ല. അതിലൊരു കഥാപാത്രം ഒരു ചരിത്ര പുസ്തകം എഴുതുന്നുണ്ട്. ആ പുസ്തകത്തിന്റെ തലക്കെട്ടും എ നേഷൻ വിതൗട്ട് മെമ്മറി എന്ന്, ഓർമ്മകളില്ലാത്ത ഒരു രാജ്യം. ഓർമ്മകളില്ലാത്ത രാജ്യമായി മാറുവാൻ, സമൂഹമായി മാറുവാനാണ് എപ്പോഴും ദുരധികാരങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്ന് കാണാം. ഇപ്പറയുന്ന പ്രസിഡന്റ് മാനിയാക്കാണ്, ഡ്രഗ് അഡിക്റ്റ് ആണ്. നിർവാണോ നവരോ എന്നാണ് അയാളുടെ പേര്. നിർവാണം എന്നൊക്കെ പറയുമ്പോൾ അത് മതവും ആത്മീയതയുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ്. അപ്പൊ ഇയാളാകട്ടെ ദൈവാഭിഷിക്തനായ അധികാരിയാണ് താൻ എന്ന് വിശ്വസിക്കുകയും ചെയ്തു. അപ്പൊ അയാൾ ആളുകളെ മുഴുവൻ സർവേ ചെയ്യുകയാണ്. അതിനുവേണ്ടി അയാളുടെ ഡ്രോണുകൾ രാജ്യം മുഴുവൻ അങ്ങനെ പറന്നുകൊണ്ടേയിരിക്കും. ഓരോ ഡ്രോണും ഇങ്ങനെ ഒരാളുടെ അടുത്തേക്ക് വരുമ്പോൾ പൗരത്വ കാർഡ് കാണിച്ചു കൊടുക്കണം. രാജ്യത്തെ പൗരനാണ്, NRC രജിസ്ട്രേഷൻ നമ്പർ കാണിച്ചു കൊടുത്തുകഴിഞ്ഞാലാണ് ഈ ഡ്രോണെ കൊണ്ട് തിരിച്ചു പോവാ, അല്ലെങ്കിൽ അയാൾ കുറിച്ചുകൊണ്ട് പോകും. ഇനി സംശയമുള്ള ആളുകളെയൊക്കെയും ഒരു പ്രത്യേകമായ ആസിഡ് ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിച്ച് കളയാം. ബ്ലാക്ക് ട്രെയിനിങ് എന്നാണ് ഇയാൾ സ്വയം ആ ഓപ്പറേഷനിൽ കൊടുത്തിട്ടുള്ള പേര്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സമ്പ്രദായം. പക്ഷെ അതിനിടയിലും അവിടെ ഒരു കലാപം ഉയർന്നു. ആ കലാപം ഉണ്ടാക്കുന്നതാകട്ടെ പ്രസിഡന്റിന്റെ രക്ഷാസേനയിൽ തന്നെ അംഗമായിരുന്ന ഹുക് ടൊറോള എന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ പള്ളിയിൽ വെച്ച് യേശുക്രിസ്തുവിന്റെ സാമൂഹികമായ അധ്യാപനങ്ങൾ കേൾക്കുന്നു, ക്രിസ്തുവിന്റെ ദൈവരാജ്യത്തെ കുറിച്ച് കേൾക്കുന്നു. അയാളിൽ പശ്ചാത്താപം ഉണ്ടാകുന്നു, അയാളുടെ കാഴ്ചപ്പാട് മുഴുവൻ മാറുന്നു, അയാളിലൂടെ ഈ അധികാരം തകരുന്നു. ഇത് രണ്ടും അവസാനിക്കുന്നത് ഒരു നന്മയിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയിലാണ് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇത് രണ്ടിലും യഥാർത്ഥത്തിൽ ഒരു എപ്പിഡമിക് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അധികാരശക്തിയും. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയവും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയും ഒക്കെ തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുക എന്നതിനെ കുറിച്ചുള്ള നല്ല ഉത്തരങ്ങളും ഈ ആഖ്യാനങ്ങളിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി കുറച്ചുകൂടി നേർക്കുനേരെ വസ്തുനിഷ്ഠമായിട്ട് അതിലേക്ക് സമീപിച്ചാൽ, നമ്മളിപ്പോ പറയുന്നത് കൊറോണ വൈറസ്, COVID-19 എന്നും അതിന് പേരുണ്ട്. ഈ കൊറോണ വൈറസ് എന്ന് പറയുന്നത് വൈറസാണ്. വൈറസിനെ ശാസ്ത്രീയമായിട്ടും വംശീയാധികാരത്തെ സാമൂഹികമായിട്ടും പഠിച്ചാൽ ഇത് രണ്ടും തമ്മിലുള്ള സാമ്യം അമ്പരപ്പിക്കുന്നത്, ഇത് രണ്ടും തമ്മിലുള്ള സാമ്യം, രണ്ടും രണ്ട് വിഷയമാണ്. വൈറസ് എന്ന് പറയുന്നത് വൈറോളജി സയൻസുമായി ബന്ധപ്പെട്ടതാണ്. അതേസമയം വംശീയത അധികാരം എന്നൊക്കെ പറയുന്നത് സോഷ്യോളജിയുടെ വിഷയമാണ്. എന്നാലും ഇത് രണ്ടും താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള ചില സാമ്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അത് പരിശോധിച്ചാൽ അതിലൊന്ന്, അതിനൊരു വ്യാപനശേഷിയാണ്. വൈറൽ എന്ന വാക്ക് തന്നെ വൈറസുമായി ബന്ധപ്പെട്ടിട്ടാണ് വൈറൽ എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്നാണ് വ്യാപിക്കുക. അപ്പോൾ അത്രയും പെട്ടെന്നുള്ള ഒരു വ്യാപനശേഷി, ജീവലക്ഷണം പോലും കാണിക്കാത്ത ഒരു കണം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയിക് അമ്ലം മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ വൈറസ്. അതിന്റെ മേലെ പ്രോട്ടീന്റെ ഒരു ആവരണം കൂടി ഉണ്ടാവും. നേരത്തെ നിപ്പ വൈറസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയല്ലാതെ വേറെ ജീവന്റെ യാതൊരു ലക്ഷണം പോലും കാണിക്കാത്ത ഒരു സാധനമാണിത്. അതേസമയം ഇത് ഒരു കോശത്തിലേക്ക് അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ ആ ഹോസ്റ്റ് സെല്ലിന്റെ മെറ്റബോളിക് സിസ്റ്റം അങ്ങോട്ട് ഹൈജാക്ക് ചെയ്യും, പിന്നെ അങ്ങോട്ട് പെരുകൾ. പിന്നെ അതങ്ങോട്ട് പെരുകുക മാത്രമല്ല, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അതങ്ങനെ ശീഘ്രം പോവുകയാണ്. ആളിൽ നിന്ന് ആളിലേക്ക് മാത്രമല്ല, മൃഗത്തിൽ നിന്ന് മനുഷ്യനിലേക്ക് തിരിച്ചും പോകും എന്നും കൂടിയാണ് ഇപ്പോഴനുഭവം. മൃഗത്തിൽ നിന്ന് മനുഷ്യനിലേക്ക് മാത്രമല്ല, തിരിച്ചങ്ങോട്ടും പോകാനുള്ള സാധ്യതയെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്. അപ്പോൾ അത്രമേൽ കോശങ്ങളിൽ നിന്ന് കോശങ്ങളായിട്ട് പെരുകുക മാത്രമല്ല, അത് ആളിൽ നിന്ന് ആളിലേക്ക് വളരെ പെട്ടെന്ന് വൈറലാകുക എന്ന പ്രയോഗം തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് വന്നത് എന്ന് കാണാൻ സാധിക്കും. ഇതുപോലെ ഒരു സമൂഹത്തിന്റെ ബോധത്തെയും മനസ്സിനെയും വംശീയത സ്വാധീനിച്ചു കഴിഞ്ഞാൽ, വംശീയത സ്വാധീനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സമൂഹത്തിന്റെ വീക്ഷണവും ചിന്തയും പ്രവർത്തനവും ഒക്കെ തന്നെയും ഇതിന്റെ മാത്രം ആധാരത്തിലായിരിക്കും. അടിസ്ഥാന മാനുഷിക ഗുണങ്ങളെയും നന്മകളെയും പോലും തകർത്ത് കളയും. എങ്ങനെയാണോ വൈറസ് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള പ്രകൃതത്തെ തകർത്ത് കളയുന്നത്, അതുപോലെ മനുഷ്യന്റെ അടിസ്ഥാന നന്മകളെ, ഫിത്രയെ പോലും, സമൂഹത്തിന്റെയും വ്യക്തിയുടെയും ഫിത്രയെ പോലും തകർത്ത് കളയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യാപന ശേഷി, അതോടൊപ്പം രണ്ടാമത്തെ അതിനോട് ചേർത്ത് തന്നെ പറഞ്ഞ മാരകമായ പ്രഹരശേഷിയാണ്, മാരകമായ പ്രഹരശേഷി. വൈറസുകളെ പോലെ തന്നെ അപകടം ഉണ്ടാക്കുന്ന ബാക്ടീരിയകളുണ്ട്, പക്ഷെ അതേസമയം ബാക്ടീരിയകൾ കുറെ കൂടി സ്ഥൂലമാണ്, രണ്ടും സൂക്ഷ്മജീവികളാണ്. അതേസമയം ബാക്ടീരിയ എന്ന് പറയുന്നത് കുറെ കൂടി കൃത്യമായ ഘടനയുള്ളതാണ്, അതേസമയം വൈറസ് ആ സ്വഭാവത്തിലുള്ളതല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും കൂടുതൽ ആശയക്കുഴപ്പം ഇതാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇതിന്റെ മാരകമായിട്ടുള്ള പ്രഹരശേഷി ചില വൈറസുകളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഏറ്റവും ഭീകരന്മാർ. അതിലൊന്ന് എബോള വൈറസാണ്. 1976 അറിയപ്പെട്ടിടത്തോളം അവൻ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് പറയുന്നത്, സുഡാനിലും സയറിലും, സയറിന്ന് കോങ്കോ എന്നാണ് അറിയപ്പെടുന്നത്. അതിനോട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയുടെ പേരാണ് ഈ എബോള. ഈ എബോള വൈറസ് 76 അതിനുശേഷം 89 നൂറുകണക്കിന് ആളുകളുടെ ജീവൻ എടുത്തു. എന്നിട്ട് പോയ വിദ്വാൻ 2013 തിരിച്ചു വന്നു. 2013 തിരിച്ചു വന്നിട്ട് 2 കൊണ്ട് കോങ്കോ, ഗിനിയ, ലൈബീരിയ, സിയേറ ലിയോൺ മുതലായിട്ടുള്ള രാജ്യങ്ങളിലായിട്ട് 11,000 ആളുകളുടെ ജീവനെടുത്തു എന്നാണ് കണക്ക്. ഇതിന്റെ ആ ഒരു പ്രഹരശേഷിയെ മാത്രം പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ആ ഒരു പ്രഹരശേഷിയെ സംബന്ധിച്ച് പറയാം. അതുപോലെ തന്നെ മറ്റൊരു വൈറസിനെ സംബന്ധിച്ച് പറയുന്നത് മാർബർഗ് വൈറസ്. മാർബർഗ് വൈറസ് എന്ന് പറഞ്ഞാൽ അത് മാർബർഗ് ഹെമറേജിക് ഫീവർ ഉണ്ടാക്കും. അംഗോളയിലും അതുപോലുള്ള രാജ്യങ്ങളിലുമൊക്കെ 1,000 ആളുകളെ അത് കൊന്നൊടുക്കിയതായിട്ട് കണക്കുകൾ. വീണ്ടും ഹാൻഡ വൈറസ് പറഞ്ഞിട്ട് വേറൊരു സാധനമുണ്ട്. പിന്നെ റാബീസ്, അതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ, വിരിയോല, ഇങ്ങനെയുള്ള ഒരുപാട് വൈറസുകൾ. ഡെങ്കു എന്ന് പറഞ്ഞിട്ടൊരു വൈറസ് ഉണ്ട്. ഡെങ്കു ഫീവർ ഒരു കാലത്ത് നമ്മളെ വല്ലാതെ പേടിപ്പിച്ചിരുന്നു. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വ്യാപനശേഷിയുള്ള ഒരു സാധനമായി കണക്കാക്കപ്പെട്ടിട്ടുള്ളത് ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന സാധനം. ഈ ഇൻഫ്ലുവൻസ വൈറസ് അത് തന്നെ പലതരമുണ്ട്. 1918 സ്പാനിഷ് ഫ്ലൂ വന്നിട്ട് ലോക ജനസംഖ്യയുടെ 20-40% വരെ ആളുകളാണ് അത് ബാധിച്ചു എന്നാണ് കണക്ക്. ബാധിച്ചു എന്നേ ഉള്ളൂ. അതേസമയം മരണവും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. 2 50 മില്യൺ ആളുകൾ മരിച്ചു എന്നൊരു കണക്കുണ്ട്. 2 50 മില്യൺ ആളുകൾ. 2009 സ്വൈൻ ഫ്ലൂ H1N1 ഈ സാധനം വന്നിട്ടാണെങ്കിൽ 11,500 എന്ന് WHO കണക്കുണ്ട്. അതേസമയം അമേരിക്കയിലെ CDC പോലുള്ള ഏജൻസികളുടെ കണക്കനുസരിച്ച് ഏതാണ്ട് 500,000 ആളുകൾ മരിച്ചിട്ടുണ്ട് ലോകവ്യാപകമായിട്ട്. അപ്പോൾ ഇത്തരത്തിൽ വ്യാപനശേഷിയുള്ള, വമ്പിച്ച പ്രഹരശേഷിയുള്ള ഒന്നായിട്ട് ഇത്തരത്തിലുള്ള വൈറസുകളെ, അതൊന്നും അല്ലാത്ത സാധനങ്ങളും ഉണ്ട്. എന്തായാലും നമ്മൾ അടുത്തതിലേക്ക് പോയാൽ വംശഹത്യകളുടെ കണക്കെടുത്താൽ അത് നമ്മളിവിടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1-2 സംഗതികൾ മാത്രം ഓർമ്മിക്കരുത്. ഉദാഹരണം എന്ന നിലക്ക് മാത്രം 1994 റുവാണ്ടയിൽ ഹുദുക്കൾക്കെതിരായിട്ടുള്ള തുത്സി വംശഹത്യ 500,000 to 1,000,000 വരെ ആളുകൾ മരിച്ചു എന്ന് പറയണം. വീണ്ടും അതുപോലെ തന്നെ 1941-45 ഹിറ്റ്ലറുടെ ഹോളോകോസ്റ്റ് കാലത്ത് 60,000,000 ആളുകൾ മരിച്ചതായിട്ട് കണക്കുണ്ട്. അങ്ങനെ ആ കണക്ക് മുഴുവൻ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാലുണ്ടല്ലോ, വൈറസ് യഥാർത്ഥത്തിൽ 1,000 mile പുറകോട്ട് മാറിയത് വംശീയതയുടെ പേരിൽ വംശഹത്യയുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട ആളുകളുടെ കണക്കെടുത്താൽ, അതുണ്ടാക്കിയിട്ടുള്ള നാശത്തിന്റെ കണക്കെടുത്താൽ വൈറസ് 1,000 mile പുറകോട്ട് മാറി നിൽക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്രയും ഭീകരമായ പ്രഹരശേഷിയാണ് അത് കാണിക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് അതിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് ചിന്തിച്ചാൽ, എങ്ങനെയാണ് വൈറസ് ഉണ്ടായത് എന്നതിനെ കുറിച്ച് കൃത്യമായ നിഗമനമൊന്നും സയൻസിന്റെ പക്കലില്ല. കുറെ ഹൈപ്പോത്തീസിസുകളാണ് വന്നത്. റിഗ്രസീവ് ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞിട്ടൊരു സിദ്ധാന്തമുണ്ട്. അതിലെന്താണ് പറയുന്നത് വെച്ചാൽ, വലിയ കോശങ്ങളുടെ പനാദങ്ങളായി ജീവിച്ചിരുന്ന ചെറിയ കോശങ്ങൾ, പിന്നീട് അതിന്റെ പിന്നെ പാരസൈറ്റിസം ആവശ്യമില്ലാത്ത കോശ ജീനുകൾ നഷ്ടപ്പെട്ടു. അത് വളരെ കൃത്യമായിട്ടും ഒരു യാന്ത്രിക പരിണാമവാദത്തെ മാത്രം ആശ്രയിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അത്ര ഒരു സത്യമായിട്ടുള്ളൊരു സിദ്ധാന്തമായിരിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് മാത്രമാണ് നമ്മളതിന്റെ ആധികാരിക വക്താവ് എന്നല്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു സിദ്ധാന്തം സെല്ലുലാർ ഒറിജിൻ ഹൈപ്പോത്തീസിസ് ആണ്. അത് കുറെ കൂടി യുക്തിബദ്ധമാണെന്ന് തോന്നുന്നു. അത് കോശരൂപീകരണത്തിനിടയിൽ രക്ഷപ്പെട്ടു പോയ DNA ആണ് എന്ന് പറഞ്ഞാൽ, എങ്ങനെയോ ഒരു DNA കണം അങ്ങോട്ട് തെറിച്ചുപോയി, അല്ലെങ്കിൽ ഒരു RNA കണം, ന്യൂക്ലിയർ കമ്പളം, അത്രേ ഉള്ളൂ. ഒരു ന്യൂക്ലിയർ കമ്പള കണം അങ്ങോട്ട് തെറിച്ചു പോയി, രക്ഷപ്പെട്ടു പോയ ന്യൂക്ലിയർ കമ്പളം, അത് പിന്നീട് സ്വതന്ത്രമായിട്ട് അസ്തിത്വം പ്രാപിച്ചതാണ് എന്ന ഒരു സിദ്ധാന്തം. മൂന്നാമതൊന്നുള്ളത് കോ എവല്യൂഷൻ സിദ്ധാന്തമാണ്. ഇതിന് വൈറസ് ഫസ്റ്റ് ഹൈപ്പോതീസിസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കോശങ്ങൾ രൂപപ്പെടുമ്പോൾ തന്നെയും ആദ്യം ഈ സാധനം ഉണ്ടായിരുന്നു എന്നാണ്. ആദ്യം ഈ സാധനം ഉണ്ടായിരുന്നു, പിന്നീടാണ് ഏകകോശ ജീവികളും മറ്റുമൊക്കെ ആയിട്ട് ഉണ്ടായത് എന്നുള്ള സിദ്ധാന്തമാണ്. അപ്പൊ ഇങ്ങനെ പല സിദ്ധാന്തങ്ങളുണ്ട്. അതിൽ ഈ രണ്ടാമത്തെ സിദ്ധാന്തം എടുത്തു കഴിഞ്ഞാൽ പരിണാമത്തിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ തെറിച്ചു വീണുപോയിട്ടുള്ള ന്യൂക്ലിയിക് അമ്ലം, അങ്ങനെയല്ലേ ശാസ്ത്രത്തിന്റെ ഭാഷയെ പറയാൻ പറ്റുള്ളൂ. സംഗതി ഒരു ജീവി എന്ന നിലക്ക് അല്ലെങ്കിൽ ഒരു സൃഷ്ടി എന്ന നിലക്ക് അതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വേറെ അറിയാം. പക്ഷെ ശാസ്ത്രത്തെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ തന്നെയാണ് മനസ്സിലാക്കുക. അങ്ങനെ തെറിച്ചു വീണുപോയിട്ടുള്ള ഒരു കണം, പിന്നീട് അത് യാതൊരു തരത്തിലുള്ള ജീവലക്ഷണവും കാണിക്കാതെ അവിടെ നിൽക്കുന്നു. അപ്പൊ ഇങ്ങനെ ഏതോ ഒരു സന്ദർഭത്തിൽ രൂപപ്പെട്ടു പോയിട്ടുള്ള, കൃത്യമായിട്ടുള്ള വിശകലനം പോലും സാധ്യമല്ലാത്തൊരു സാധനം. ഇത് വംശീയതയിലേക്ക് വന്നാലോ? വംശീയതയിലേക്ക് വന്നാൽ മനുഷ്യന്റെ സാമൂഹിക വികാസത്തിനിടയിൽ, ആ സാമൂഹിക വികാസം എന്ന് പറഞ്ഞാൽ വംശങ്ങളും ഗോത്രങ്ങളും ഒക്കെ ആയിട്ട് വജാലിനാക്കും ശുരൂപം കബായില ലിതാറഫു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വജാലിനാക്കും ശുരൂപം കബായില, വികാസത്തെ കുറിച്ച് പറയാം. ഒരേ പൈതൃകത്തിൽ തന്നെ നിങ്ങളെ നാം സൃഷ്ടിച്ചു, അതിനുശേഷം നിങ്ങൾക്കിടയിൽ വംശങ്ങളും ഗോത്രങ്ങളും ഒക്കെ ഉണ്ടാക്കി. അത് സ്വയം ഒരു ദോഷമൊന്നുമല്ല. പക്ഷെ ഇങ്ങനെ വംശങ്ങളും ഗോത്രങ്ങളുമായിട്ടുള്ള മനുഷ്യന്റെ സാമൂഹികമായ പരിണാമക്രമത്തിൽ എപ്പോഴോ ഉള്ളിൽ കടന്നുകൂടിയിട്ടുള്ള ഒരു പൈശാചിക വിത്ത്, അതിനിടയിൽ ഉള്ളിലേക്ക് കടന്നുകൂടിയിട്ടുള്ള ചെകുത്താനാണല്ലോ അന ഖൈറു മിൻഹു എന്ന് ആദ്യം തന്നെ പ്രഖ്യാപിച്ചത്. ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠൻ, ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് ജന്മത്തിന്റെ ആധാരത്തിൽ ആദ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ശൈത്താനാണല്ലോ. ആ ഒരു വിത്ത് എങ്ങനെയോ കടന്നുകൂടിയത്, പിന്നെ അത് മാരകമായിട്ട് കൊണ്ട് വികാസം പ്രാപിച്ചു. ഈ ഒരു സമയവും കാണാൻ സാധിക്കും. ഇനി നിലനിൽപ്പിന്റെ കാര്യമെടുത്താൽ, നാലാമത്തെ പോയിന്റ് അതാണ്, നിലനിൽപ്പിന്റെ കാര്യമെടുത്താൽ നേരത്തെ പറഞ്ഞു ഒട്ടും ജീവലക്ഷണം പ്രകടമാക്കാതെ അങ്ങനെ കിടക്കുകയും എന്നാൽ ഈ പറയുന്ന ഹോസ്റ്റ് സെല്ലിൽ അകത്തേക്ക് കയറുന്നതോടുകൂടി ശക്തി ആർജിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് വൈറസിനുള്ളതെങ്കിൽ വംശീയത, അതിന് നിയതമായ ഭാവമോ സിദ്ധാന്തമോ ഒന്നുമില്ല. വംശീയത വംശീയതയാണ്, പക്ഷെ ഏതിലേക്കാണോ അത് കയറിക്കൂടുന്നത് അതിന്റെ സിസ്റ്റമായിരിക്കും പിന്നെ അത് ഹൈജാക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏത് വിഭാഗത്തെയും അതിന് സ്വാധീനിക്കാൻ പിടികൂടാ. വംശീയതയെ നിരാകരിക്കുന്ന, പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു പ്രവാചകനിലും വേദഗ്രന്ഥത്തിലും വിശ്വസിക്കുന്ന നമ്മളെയും അത് സ്വാധീനിക്കാം. അങ്ങനെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ ഇന്ന് മാനവികതയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉദ്ധരിക്കുന്ന ഇസ്ലാമിക മുദ്രാവാക്യങ്ങളൊക്കെയും വംശീയതയുടെ മുദ്രാവാക്യങ്ങളായിട്ട് മാറും. ഇതാണ് യാഥാർത്ഥ്യം. ആരെയും പിടികൂടാം. അങ്ങനെ പിടികൂടിക്കഴിഞ്ഞാൽ ഇതിന് സ്വന്തമായിട്ടുള്ള അസ്തിത്വമില്ല. ഏതിലേക്കാണോ കയറുന്നത് അതിന്റെ പേരിൽ പിന്നെ അറിയപ്പെടും. അങ്ങനെ അത് മുസ്ലിം വംശീയതയോ ഹൈന്ദവ വംശീയതയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള അറബ് വംശീയതയോ അമേരിക്കൻ വംശീയതയോ ഒക്കെ ആയിട്ട് മാറും. വംശീയത എന്ന് പറയുന്ന വംശീയത തന്നെയാണ്, പക്ഷെ അത് ഈ സിസ്റ്റത്തെയാണ് അത് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ചിഹ്നങ്ങളെ മുഴുവൻ നിലനിർത്തും, അതിനെ പവിത്രമായിട്ട് കണക്കാക്കും. ഈ ഒരു സ്വഭാവത്തിൽ അങ്ങ് വികാസം പ്രാപിക്കുന്നു. ഇങ്ങനെ സാമ്യങ്ങളുള്ള ഈ രണ്ട് ആപത്തുകൾ, വിപത്തുകൾ, ഈ വിപത്തുകളെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ വളരെ ശക്തമായിട്ട്, വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. ഈ രണ്ട് ദുരന്തങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന് ലോകത്തെ കാത്തുരക്ഷിക്കണമേ, നമ്മൾ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കണമേ എന്ന് മറ്റ് നിവേദനങ്ങളൊക്കെയും തൽക്കാലം അങ്ങോട്ട് മറന്നേക്കുക. അള്ളാഹുവിന്റെ മുമ്പിൽ വെക്കാനുള്ള മറ്റ് വൈയക്തിക കാര്യങ്ങൾ പോലും തൽക്കാലം അങ്ങോട്ട് മറന്നേക്കുക. ഈ രണ്ട് സംഗതികൾ, കാരണം അത് ലോകത്തിന് മേൽ വമ്പിച്ച പ്രഹരശേഷിയുള്ള വിപത്തുകളാണ്. ഈ വിപത്തുകൾക്കെതിരായിട്ട് പ്രാർത്ഥിക്കുക എന്നത് മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്യണം. സത്യത്തിൽ വിപത്തുകളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, യഥാർത്ഥത്തിൽ ഓരോ പ്രതിസന്ധിയും ഒരു സർഗാത്മക ന്യൂനപക്ഷത്തിന്റെ സാന്നിധ്യത്തിലാണെങ്കിൽ അതൊരു വേക്കപ്പ് കോൾ മാത്രമേയാകും. എന്നാൽ നേരെ തിരിച്ചു സംഭവിക്കും. അതാണ് തുടക്കത്തിൽ പറഞ്ഞ രണ്ട് കഥകളിലുള്ള അനുഭവം. ഒരാൾക്കൊരു തോക്ക് കിട്ടുമ്പോഴേക്കും ആ ഒരു രോഗം സൃഷ്ടിച്ചിട്ടുള്ള ആ ഒരു കയോട്ടിക് അന്തരീക്ഷത്തെ അയാളുടെ അധികാരം സ്ഥാപിക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്താൻ അയാൾക്ക് സാധിച്ചു. പക്ഷെ നേരെ തിരിച്ചുണ്ടായി, അയാൾക്കെതിരായിട്ട് കലാപമുണ്ടായി. രണ്ടാമത് പറഞ്ഞ കഥയിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ശരിയായിട്ടുള്ള വിശ്വാസമുള്ള, ആദർശബോധമുള്ള ഒരു സമൂഹത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയും ഭാവിയിൽ ഗുണപ്രദമായി തീരും എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ ഒരു ചിന്തയോടുകൂടി ഇതിനെ നേരിടുമ്പോൾ യഥാർത്ഥത്തിൽ ഓരോ വിപത്തും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അള്ളാഹുവിന്റെ പരീക്ഷണം എന്ന് പറയുമ്പോൾ അത് അനുഗ്രഹവുമാണ്. നമ്മൾ എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത് എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ ജനനവും ജീവിതവും മരണവും തന്നെ. പടച്ച നമ്പുരാൻ പറയുന്നത് അല്ലാതെ ഈ ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹുവാണ് ജീവിതവും മരണവും സൃഷ്ടിച്ചിട്ടുള്ളത്. നിശ്ചയമായും നിങ്ങളിൽ ആരാണ് ഏറ്റവും ഉത്തമമായി ജീവിക്കുന്നത്, നന്മ പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്നാണ് പറഞ്ഞത്. നമ്മുടെ തുടക്കത്തിൽ ഉദ്ധരിച്ചതായത് തന്നെയും അതിൽ പറയുന്നതും അതാണ്. എന്തെങ്കിലും ഒരു വിപത്ത് മുന്നിൽ കാണുമ്പോൾ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ എന്തെങ്കിലും ഒരു വിപത്ത് അവര് മുന്നിൽ കാണുമ്പോൾ കാലു ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ രോഗം മാറുമെന്നല്ല ഈ പറഞ്ഞത്. പല തരത്തിലുള്ള പ്രചാരണങ്ങൾ, ഒരു ഭാഗത്ത് പേടിപ്പിക്കുന്ന കുറെ പ്രചാരണങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ വേറെ ചില സംഗതികളുണ്ട്. രോഗശാന്തി പ്രാർത്ഥനയിലൂടെ രോഗം മാറ്റാൻ, മരുന്ന് കഴിച്ച് രോഗം മാറ്റാനാണ് അല്ലാഹ് പറഞ്ഞത്. പ്രാർത്ഥന എല്ലാത്തിലും വേണം, പ്രാർത്ഥന എല്ലാത്തിലും വേണം. നമ്മൾ കാശ് കൊടുത്തിട്ടാണ് ഒരു സാധനം വാങ്ങുന്നത്, ആ പർച്ചേസ് ഗുണപ്രദമായി തീരണേ എന്ന് പ്രാർത്ഥിക്കണ്ടേ? എന്നാൽ രണ്ട് ഗുണമുണ്ട്. ഒന്ന്, ഈ പറയുന്ന കൺസ്യൂമറിസം എന്ന് പറയുന്ന രോഗത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും. എല്ലാ കാര്യത്തിലും പഠിച്ചോണ്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ഒന്നുകൂടി ആലോചിക്കും, ഇത് ആവശ്യമുള്ളത് തന്നെയാണോ, പ്രാർത്ഥനയോടുകൂടി ചെയ്യാൻ പറ്റുന്നതാണോ എന്ന ഒരു ചിന്തയും ഉണ്ടാകും. പക്ഷെ കാര്യകാരണ ബന്ധമുണ്ട്, അത് കാശ് കൊടുത്തിട്ട് വാങ്ങുന്ന. അതുപോലെ രോഗം മാറാൻ മരുന്നിന് ശേഷി അള്ളാഹു നൽകിയതാണ്. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയുണ്ട്, അതേസമയം പ്രാർത്ഥിച്ചിട്ട് രോഗം മാറ്റാതെ. ഇനി അതുപോലെ തന്നെ വേറെയും ചില അങ്കറാപ്പുകൾ ഈ അടുത്ത് പ്രചരിച്ചിട്ടുള്ള ഒരു സാധനമുണ്ട്. കൊറോണ വൈറസ് എന്നുള്ള പദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ടാണ്. പുതിയ കാലത്ത് എഴുതപ്പെട്ട ഏതോ ഒരു അറബി കിതാബിലുള്ള ഒരു പേജിന്റെ ഫോട്ടോ കോപ്പി എടുത്തിട്ട് അറബി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെയാണ്, അറബി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെയാണ്. അതിലങ്ങനെ പറയുന്നുണ്ട് കൊറോണ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് പുതിയ കാലത്ത് എഴുതപ്പെട്ട കിതാബാണ്, ഇങ്ങനെയുള്ള പ്രചാരണം. പിന്നെ കരിഞ്ജീരകത്തിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് കരിഞ്ജീരകം ഔഷധമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിന് തർക്കമൊന്നുമില്ല, തേൻ ഔഷധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഓരോന്നും പറയുമ്പോഴും ഒരു കാലം, അതിന്റെ പശ്ചാത്തലം, സന്ദർഭം, അതെങ്ങനെ മനസ്സിലാക്കണം എന്നതൊക്കെയും വളരെ പ്രധാനമാണ്. പക്ഷെ ഇത് പറഞ്ഞിട്ട് ക്യാൻസറിന് കരിഞ്ജീരകം മരുന്നാണ്, അത് ഇന്ന് ലാബോറട്ടറിയിൽ തെളിയിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയാ. ലോകത്ത് ഒരു സയൻസ് ജേർണലിൽ പരിശോധിച്ചാലും കാണാൻ പറ്റാത്ത സ്വഭാവത്തിലുള്ള ഗവേഷണ ഫലങ്ങളൊക്കെ ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ വിശ്വസിച്ചിട്ട് പലരും പ്രസംഗിക്കുകയും ചെയ്യും. അതാണ് അതിന്റെ വേറൊരു തമാശ. പിന്നെ 3 നേരം കരിഞ്ജീരകം കഴിച്ചാൽ ക്യാൻസർ മാറും. അപ്പൊ പിന്നെ കൊറോണ പോയ വഴിക്ക് പിന്നെ പുല്ല് പോലും മുളക്കൂല. കരിഞ്ജീരകം എല്ലാവരും കഴിച്ചാൽ മതി. യഥാർത്ഥത്തിൽ കാര്യകാരണ ബന്ധപ്പെട്ട കൃത്യമായിട്ട് ഓരോ സമയത്തുമുള്ള വികസിച്ച് വരുന്ന ചികിത്സാ സിസ്റ്റങ്ങളുണ്ട്, രീതികളുണ്ട്. ഏത് രീതി എന്ന് പറയുമ്പോഴും വ്യത്യസ്ത രീതികളുണ്ടാവും. പക്ഷെ ആ രീതിയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഭൗതികമായിട്ടുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നത്. അവിടെ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് മര്യാദകൾ അല്ലാഹുവിന്റെ പരീക്ഷണമായിട്ട് കാണുകയും ക്ഷമയവലംബിക്കുകയും ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ എല്ലാവരും അല്ലാഹുവിനുള്ളതാണ്, അവനിലേക്ക് മടങ്ങേണ്ടവരാണ് എന്ന് പറയുകയും ചെയ്യുമ്പോഴും ആരോഗ്യ പ്രവർത്തകർ പറയുന്ന മുൻകരുതൽ നിർദ്ദേശങ്ങൾ അത് പാലിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതും പാലിച്ചിട്ടുണ്ട്. സഹാബാക്കള് രോഗം വരുമ്പോൾ കരിഞ്ജീരകം കഴിച്ചോളാൻ അല്ല പറഞ്ഞത്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇതുമാതിരി ഒരു എപ്പിഡമിക് അത് വ്യാപിച്ചപ്പോള് അന്ന് ഗവർണറായിരുന്ന അംറു ബിൻ ആസ് ഇതുപോലെ ക്വാറന്റൈൻ ചെയ്തിട്ടുണ്ട് ആളുകളെ. അവരൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രദേശത്ത് താമസിപ്പിച്ചു. തൽക്കാലം രോഗമൊക്കെ മാറുന്നത് വരെ നിങ്ങൾ അങ്ങനെ താമസിക്കുന്നു പറഞ്ഞു. എന്നിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഔഷധങ്ങളും മറ്റുമൊക്കെ എത്തിച്ചു കൊടുത്തായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ പ്ലേഗ് വന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ഇവിടുന്ന് ആരും അങ്ങോട്ട് പോവുകയും വേണ്ട എന്ന് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. എന്ന് പറയുമ്പോൾ ആരോഗ്യ പ്രവർത്തനം നടക്കേണ്ടതല്ല, അതൊക്കെ നടക്കുന്നത് കൃത്യമായ മുൻകരുതലുകളോടുകൂടിയാണ്. അതല്ലാതെ ആളുകൾ തമ്മിലുള്ള സഞ്ചാരം അത് നിയന്ത്രിക്കേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൃത്യമാണെന്ന് ഉറപ്പ് വരുത്താൻ നമ്മൾ തന്നെയും തയ്യാറാകേണ്ടതായിട്ട് വരും. ഒഴിഞ്ഞു മാറിപ്പോവല്ല വേണ്ടത്, നമ്മൾ തന്നെയും തയ്യാറാകേണ്ടതായിട്ട് വരും. അതുപോലെ വൃത്തിയെ സംബന്ധിച്ചുള്ള ഉപദേശങ്ങൾ അത് നമ്മൾ വളരെ കൃത്യമായിട്ട് പാലിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് അതും ഹദീസുകളിൽ തന്നെ പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ സ്വഭാവത്തിലൊക്കെയും അതിനെ കാണുക എന്നത് വളരെ പ്രധാനമാണ്. മുൻകരുതലുകൾ, അതോടൊപ്പം തന്നെ ഇതിന്റെ സാമൂഹികവും ശാസ്ത്രീയവുമായിട്ടുള്ള വശങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള അറിവ്, ആ അറിവ് വെച്ചുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കുവാനുള്ള സന്നാഹങ്ങളിലുള്ള പങ്കാളിത്തം, ഒപ്പം അതിശക്തമായിട്ടുള്ള പ്രാർത്ഥനയും, ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പക്കൽ നിന്നുണ്ടാകേണ്ടത്. ആ സ്വഭാവത്തിൽ തന്നെ ഈ എല്ലാ വിപത്തുകളെയും നേരിടുവാനും അതിജയിക്കുവാനുമുള്ള ശേഷി പടച്ചതമ്പുരാൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.